ഇവിടെ ഈ കർത്താവ് പറയാണ്, വിധവ അസഹ്യപ്പെടുത്തിയപ്പോൾ നീതിയില്ലാത്ത ന്യായാധിപൻ പോലും നീതി നടത്തി കൊടുത്തുവെങ്കിൽ നിങ്ങൾ ദൈവത്തെ അസഹ്യപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. അതിനു മുമ്പ് തന്നെ അവൻ എന്ത് ചെയ്തേക്കും? പ്രതിക്രിയ നടത്തി വേഗത്തിൽ രക്ഷിക്കും. അതായത് ദൈവത്തെ ഇങ്ങനെ അസഹ്യപ്പെടുത്തേണ്ട കാര്യമില്ല എന്നാണ് ഈ ഉപമ പറയുന്നത്. അല്ലാതെ ദൈവത്തെ അസഹ്യപ്പെടുത്തണം എന്നല്ല, പുറകെ നടന്ന് പറയണമെന്നല്ല. നിങ്ങൾ കർത്താവിനോടൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ അതിൻ്റെ പുറകെ നടക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങളുടെ കർത്താവ് ഇതുപോലെയുള്ള അനീതിയുള്ളൊരു ന്യായാധിപതി അല്ലല്ലോ. അനീതിയുള്ള ന്യായാധിപതിയാണെങ്കിൽ പുറകെ നടന്ന് അസഹ്യപ്പെടുത്താലേ കിട്ടത്തുള്ളൂ. പക്ഷെ നിങ്ങളുടെ ദൈവത്തെക്കുറിച്ച് നിങ്ങൾ അങ്ങനെ ചിന്തിക്കരുത്. അവൻ അനീതിയുള്ള ന്യായാധിപതി അല്ല, അവന് നിങ്ങളെക്കുറിച്ച് കരുതലുള്ളവനാണ്. അതുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയിൽ അവൻ വേഗത്തിൽ പ്രതിക്രിയ നടത്തി നിങ്ങളെ രക്ഷിക്കും. പിന്നെ അല്പമെങ്കിലും താമസിക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അവിടെ പറഞ്ഞിട്ടുള്ളത് ഏഴാമത്തെ വാക്യത്തിൽ, ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തൻ്റെ വൃതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനാണെങ്കിലും അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും. അല്പമെങ്കിലും താമസിക്കുന്നത് ദീർഘക്ഷമ കൊണ്ടാണെന്നാണ് പറയുന്നത്. എന്ത് ദീർഘക്ഷമ? പാപികളോടവനുള്ള ദീർഘക്ഷമ. അതായത് നമ്മളെ നിരന്തരം ഉപദ്രവിക്കുന്ന ഒരാളോടും ദൈവം പെട്ടെന്ന് കയറി അയാളെ കൊല്ലുകയും പിടിക്കുകയൊന്നും ചെയ്തില്ല. അതൊക്കെ നമ്മുടെ ഒരു തെറ്റിദ്ധാരണയാണ്, അതൊക്കെ മനുഷ്യനെ ചെയ്യത്തുള്ളൂ. ഒരിക്കൽ ക്രൂഷ്ചേവ് ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ക്രൂഷ്ചേവ് ഒരു പ്രസ്താവന ഇറക്കി, എവിടെയാ ദൈവം? ദൈവം ഉണ്ടെങ്കിൽ എന്നെ ദൈവം വന്ന് അവൻ്റെ സൈന്യം എന്നെ ദൈവം വന്ന് കൊന്നു കളയട്ടെ. ദൈവം ഉണ്ടെങ്കിൽ ദൈവം എന്നെ വന്ന് കൊന്നു കളയട്ടെ. ക്രിസ്ത്യ പറഞ്ഞു, ദൈവം ഉണ്ടെങ്കിൽ എന്നെ വന്ന് കൊന്നു കളയട്ടെ. അപ്പം ദൈവം പിറ്റേ ദിവസം വന്ന് കൊന്നോ? ഇല്ല. അതിനെക്കുറിച്ച് ബില്ലി ഗ്രഹം പറഞ്ഞൊരു കാര്യമുണ്ട്. റഷ്യയുടെ ഏതെങ്കിലും ഒരു ഗ്രാമത്തിലെ ഒരു കുട്ടി, 2 വയസ്സുള്ള ഒരു കുഞ്ഞ്, ക്രിസ്ത്യവ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ജീവിച്ചിരിപ്പില്ല, ഉണ്ടെങ്കിൽ അയാൾ എന്നെ കൊന്നു കളയട്ടെ എന്ന് വെച്ചാൽ പറഞ്ഞാൽ പിറ്റേ ദിവസം ക്രിസ്ത്യവ് എന്നാ റഷ്യൻ സൈന്യത്തെ വിട്ട് ആ ചെറുക്കനെ കൊല്ലാൻ പോകും? ഒരു തമാശയായിട്ടേ എടുക്കത്തുള്ളൂ. 2 വയസ്സുള്ള ഒരു കൊച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അതിന് തമാശയായിട്ട് എടുക്കത്തുള്ളൂ. അതുപോലെ ക്രിസ്ത്യവ് പറഞ്ഞപ്പോഴും ദൈവം ഉടനെ വന്നങ്ങ് കൊല്ലിയൊന്നും ചെയ്തൊന്നുമില്ല. ദൈവം ദീർഘക്ഷമയുള്ളവനാണ്. അത് ക്രിസ്ത്യവിൻ്റെ കാര്യത്തിൽ ദൈവം ഇല്ലെന്ന് പറയുന്നവരെ പോലും ദൈവം എന്ത് ചെയ്യുന്നില്ല, ഉടനെ തന്നെ കൊല്ലുകയോ പിടിക്കുകയോ ഒന്നും ചെയ്യും. അങ്ങനെ ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ദൈവം ദീർഘക്ഷമയുള്ളവനാണ്. അതുകൊണ്ടാണല്ലോ നമ്മളൊക്കെ നിന്നു പോകുന്നത്, അല്ലെങ്കിൽ നമ്മൾ നിന്നു പോകുമോ? നമ്മുടെ ദൈവം ദീർഘക്ഷമയുള്ള ദൈവമാണ്. അതുകൊണ്ട് എപ്പോഴും പ്രതികാരം നടത്താൻ നടക്കുന്ന ഒരു ദൈവമൊന്നുമല്ല നമ്മുടെ ദൈവം. എന്നാൽ എല്ലാത്തിനും ഒരു അവസാനമുണ്ട്. കാരണം അവൻ ദീർഘക്ഷമയുള്ളവനാകുമ്പോൾ തന്നെ അവൻ നീതിയുള്ളവനും കൂടെയാണ്. അവൻ്റെ നീതി നിർവഹിക്കപ്പെടുന്നതായ ഒരു ദിവസം വരും. അതാണ് കർത്താവിൻ്റെ നാള്. അന്ന് നമുക്ക് അവൻ്റെ മുമ്പിൽ നിൽക്കണമെങ്കിൽ നീതിയോടെ യേശു കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ നമുക്ക് മുന്നോട്ട് പോയാലേ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് നമ്മളോട് പറയുന്നത്. കർത്താവ് ദീർഘക്ഷമയുള്ള വ്യക്തി. 97 സങ്കീർത്തനത്തിലേക്ക് നമ്മൾ വീണ്ടും വരുമ്പോഴത്തേക്ക് അതിൻ്റെ അവിടെ ഓരോ ഭാഗങ്ങളും നമ്മൾ വായിച്ച ഓരോ ഭാഗങ്ങളും, അവൻ്റെ മിന്നലുകൾ ഭൂതലത്തെ പ്രകാശിപ്പിക്കുന്നു, ഭൂമി കണ്ട് വിറയ്ക്കുന്നു, യഹോവയുടെ സന്നിധിയിൽ സർവ്വഭൂമിയുടെയും കർത്താവിൻ്റെ സന്നിധിയിൽ പർവ്വതങ്ങൾ മെഴുകുപോലെ ഉരുകുന്നു. ദൈവം ആരാണെന്നുള്ളത് മനുഷ്യനറിയത്തില്ലെങ്കിലും ദൈവം ആരാണെന്നുള്ളത് പ്രകൃതിക്കറിയാം. ദൈവം ആരാണെന്നുള്ളത് മനുഷ്യൻ മനസ്സിലാക്കാൻ പരിശ്രമിക്കുന്നില്ലെങ്കിലും പ്രപഞ്ചത്തിന് മുഴുവൻ അതിൻ്റെ സൃഷ്ടാവിനെ അറിയാം. ദൈവത്തെ നിഷേധിക്കാൻ പ്രപഞ്ചത്തിൽ ദൈവം അനുവദിച്ചിട്ടുള്ള ഏകജീവി മനുഷ്യനാണ്. ബാക്കിയുള്ള ഒന്നിനും ദൈവത്തെ നിഷേധിക്കാൻ കഴിയത്തില്ല. ഞാൻ ചിലപ്പോൾ ഈ യോനായുടെ ചരിത്രം പറയുമ്പോഴത്തേക്ക് ഞാൻ ആലോചിക്കാറുണ്ട്, യോന ആരോടൊക്കെ അല്ലെങ്കിൽ എന്തിനോടൊക്കെ കൽപ്പിച്ചോ അതെല്ലാം അനുസരിക്കുന്നുണ്ട്. യോനായുടെ ചരിത്രത്തിൽ ദൈവം ആരോടൊക്കെ കൽപ്പിക്കുന്നുണ്ടോ അതെല്ലാം അനുസരിക്കുന്നുണ്ട്. ദൈവം കാറ്റിനോട് കൽപ്പിച്ചു, കാറ്റനുസരിച്ചു, കാറ്റടിച്ചു അല്ലേ. ദൈവം കടലിനോട് കൽപ്പിച്ചു, കടലനുസരിച്ചു. ദൈവം മത്സ്യത്തോട് കൽപ്പിച്ചു, മത്സ്യം അനുസരിച്ചു. ദൈവം ആവണക്കിനോട് കൽപ്പിച്ചു, ആവണക്കനുസരിച്ചു. ദൈവം പുഴുവിനോട് കൽപ്പിച്ചു, പുഴുവനുസരിച്ചു. ദൈവം യോനായോട് കൽപ്പിച്ചു, യോന അനുസരിച്ചില്ല. ഇതല്ലയോ പ്രിയമുള്ളവരെ ഇന്ന് നടക്കുന്നത്? പ്രപഞ്ചത്തിലെ സകല വസ്തുക്കളും ദൈവത്തെ അനുസരിക്കുന്നുണ്ട്, പക്ഷേ അനുസരിക്കേണ്ടത് നമ്മളാണ്, നമ്മൾ മാത്രം അനുസരിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ നടക്കുന്നത്. ഇനി 99 സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ നമ്മൾ അവിടെ വീണ്ടും കാണുന്നു യഹോവ വാഴുന്നു. പക്ഷേ ഇവിടെ യഹോവ വാഴുന്നു എന്ന് പറയുമ്പോൾ ജാതികൾ വിറയ്ക്കട്ടെ, അവൻ കെരൂബുകളുടെ മീതെ വസിക്കുന്നു, തൻ താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോഴത്തേക്ക് അവൻ പരിശുദ്ധൻ, രണ്ടാമത്തെ മൂന്നാമത്തെ വാക്യത്തിൽ പരിശുദ്ധൻ എന്നിങ്ങനെ അവൻ്റെ മഹത്വവും ഭയങ്കരവുമായ നാമത്തെ സ്തുതിക്കട്ടെ. യഹോവ സിയോനിൽ വലിയവനും സകല ജാതികൾക്കും ഇതേ ഉന്നതനുമാകുന്നവനെ സ്തുതിക്കട്ടെ. യഹോവയുടെ വാഴവിൽ നിന്ന് മൂന്നാമത്, ഒന്നാമത് എന്താണ്? അവൻ എല്ലാ കാര്യങ്ങളും സസ്റ്റെയിൻ ചെയ്യുന്നു, എല്ലാ കാര്യങ്ങളും അവൻ സംരക്ഷിക്കുന്നു. രണ്ടാമത് അവൻ നീതി നിർവഹിക്കുന്നു. മൂന്നാമത് നമ്മോടുള്ള ആഹ്വാനമാണ് ഈ ദൈവത്തെ തിരിച്ചറിഞ്ഞ് നമ്മൾ ദൈവത്തെ സ്തുതിക്കുക എന്ന് പറയുന്നത്. ദൈവത്തെ സ്തുതിക്കുക, സ്തുതിക്കുക എന്ന് പറയുമ്പോൾ രണ്ട് കാര്യങ്ങളാണ്. ഇംഗ്ലീഷിൽ നമ്മൾ അസ്ക്രൈബിംഗ് പ്രൈസസ് ആൻഡ് ഡിസ്ക്രൈബിംഗ് പ്രൈസസ് എന്ന് പറയാറുണ്ട്. അസ്ക്രൈബിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം ആരാണെന്ന് തിരിച്ചറിഞ്ഞ് അവൻ്റെ മഹത്വം അസ്ക്രൈബ് ചെയ്ത് അവനെ സ്തുതിക്കുക. ദൈവമേ നീ എത്ര പരിശുദ്ധൻ, നീ എത്ര നീതിമാൻ, നീ എത്ര സ്നേഹവാൻ എന്നൊക്കെ പറയുമ്പോൾ അവൻ്റെ പ്രത്യേകതകൾ മനസ്സിലാക്കിയിട്ട് അവനെ സ്തുതിക്കുക, അതാണ് അസ്ക്രൈബിംഗ് പ്രൈസസ്. നമ്മുടെ സങ്കീർത്തനത്തിലൊക്കെ പലപ്പോഴും ഒത്തിരി അസ്ക്രൈബിംഗ് പ്രൈസസ് ഉണ്ട്, അവൻ ആരാണെന്നുള്ള തിരിച്ചറിവിൽ അവനെ സ്തുതിക്കുന്നത്. രണ്ടാമത് ഡിസ്ക്രൈബിംഗ് പ്രൈസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ എന്ത് ചെയ്തു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവനെ സ്തുതിക്കുന്നതാണ് ഡിസ്ക്രൈബിംഗ് പ്രൈസസ്. ഇവിടെ നമ്മൾ അതിൻ്റെ ഒന്നാം വാക്യത്തിലും യഹോവ വാഴുന്ന ജാതികൾ വിറയ്ക്കട്ടെ, അവൻ കെരൂബുകളുടെ മീതെ വസിക്കുന്നു. അവൻ എവിടെ, അവൻ കെരൂബുകളുടെ മീതെ വസിക്കുന്നു, അവൻ്റെ വാസം, അതിനെക്കുറിച്ച് അറിഞ്ഞ് അതിൻ്റെ നാലാമത്തെ വാക്യത്തിൽ, അഞ്ചാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത് നമ്മുടെ ദൈവമായ യഹോവയെ പുകഴ്ത്തുവിൻ, അവൻ്റെ പാദപീഠത്തിൽ നമസ്കരിപ്പിൻ, അവൻ പരിശുദ്ധനാകുന്നു. അവൻ്റെ ബീയിങ്ങിനെ അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ അവനെ സ്തുതിക്കേണ്ടത്. കർത്താവേ സ്തോത്രം എന്ന് മാത്രം പറയുന്നതല്ല, ഓരോ പ്രാവശ്യം സ്തോത്രം പറയുമ്പോഴും നമ്മൾ പലപ്പോഴും ചുമ്മാ സ്തോത്രം സ്തോത്രം എന്ന് പറയുന്നുണ്ട്. ഒത്തിരി സ്തോത്രങ്ങളുണ്ട് നമുക്ക്, ചുമ്മാ സ്തോത്രമുണ്ട്. ചിലർ പറയും സ്തുതിച്ചാട്ടെ എന്ന് പറയുമ്പോൾ സ്തോത്രം 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 സ്തോത്രം, എന്തോ ഓർത്തുകൊണ്ടാ സ്തോത്രം ചെയ്യുന്നത്? നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ സ്തോത്രം എന്ന് പറഞ്ഞാൽ മന്ത്രമാണ്? സ്തോത്രം എന്ന് പറഞ്ഞാൽ മന്ത്രമൊന്നുമല്ല. നിങ്ങൾ 10,000 സ്തോത്രം, ചിലപ്പോൾ ചില ആളുകളുണ്ടല്ലോ വളരെ ഈസി ആയിട്ട് 10,000 സ്തോത്രമൊക്കെ ഒറ്റയടിക്ക് ദൈവത്തിന് കൊടുത്ത് കളയും. കർത്താവേ ഞാൻ നിനക്ക് 10,000 സ്തോത്രം കൽപ്പിക്കുന്നു, ഞങ്ങൾ 10,000 സ്തോത്രം നിനക്ക് തരുന്നു, പിന്നെ കർത്താവ് എണ്ണിയെടുത്തോണം. എന്തിനാണ് നീ സ്തുതിക്കുന്നത്? അത് പറഞ്ഞ് സ്തുതിക്ക്, അത് അറിഞ്ഞിട്ട് സ്തുതിക്ക്. അല്ലാതെ എന്തോന്ന് സ്തുതി, അല്ലാതെ എന്തോന്നാണ് സ്തുതി? നിങ്ങളുടെ വാക്ക് ഉവ്വ ഉവ്വ എന്നും ഇല്ല ഇല്ല എന്നും ആയിരിക്കട്ടെ. നിങ്ങൾ സ്തോത്രം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് വേണം ആ സ്തോത്രം വരാൻ. അല്ലെങ്കിൽ ആ സ്തോത്രം കേട്ടൊന്നും നിങ്ങളെ അങ്ങ് അനുസരിക്കാൻ അനുഗ്രഹിക്കാനൊന്നും ദൈവം അത്ര വിഡിയൊന്നുമല്ല. അതുകൊണ്ട് നിങ്ങളുടെ ഓരോ വാക്കുകളും, ദൈവസന്നിധി നിങ്ങൾ പറയുന്ന ഓരോ വാക്കും, ദൈവത്തിൻ്റെ സന്നിധി നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടെ വേണം പറയാൻ. ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നായിരിക്കണം നിങ്ങളുടെ സ്തുതിയും സ്തോത്രവും എല്ലാം, ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നായിരിക്കണം. അല്ലാതെ ഞാനൊരു വീട്ടിൽ ഒരു കുടുംബ പ്രാർത്ഥനയ്ക്ക് ഒരു വീട്ടിൽ ചെന്നിരുന്നു, ഭയങ്കര കൈയൊക്കെ അടിച്ചു പൊട്ടിച്ച് വലിയ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് പാട്ടങ്ങോട്ട് പാടി കഴിഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് ചോദിച്ചു, ഇപ്പം നമ്മൾ ഏത് പാട്ടായിരുന്നു പാടിയതെന്ന്. മറന്നുപോയോ അവർ? കാര്യം ആ പാട്ടിൻ്റെ ആ താളത്തിൽ കൈയൊക്കെ അടിച്ച് ഒരു പരുവമായി, ഏത് പാട്ടാണ് പാടിയെന്നുള്ളത് പോലും മറന്നുപോയി. ഒന്നും ഓർത്തുകൊണ്ട് പാടിയതൊന്നും അല്ല, ചുമ്മാ പാടിയതാണ്. അങ്ങനെ ഒരു പാട്ട് പാടിയാൽ അത് വല്ലതും കർത്താവിന് സ്തുതിയാകുമോ പ്രിയമുള്ളവരെ? അതുകൊണ്ട് നിങ്ങളുടെ പാട്ടുകൾ പാടുമ്പോൾ നിങ്ങളുടെ പാട്ട് എന്താണ് പാടുന്നതെന്നുള്ള ബോധ്യത്തോടു കൂടെ വേണം പാടാൻ. സ്തോത്രം പറയുമ്പോൾ എന്തിനു വേണ്ടി സ്തോത്രം പറയുന്നു എന്നുള്ള ബോധ്യത്തോടെ, അവൻ ആരാണെന്നുള്ള തിരിച്ചറിവിലും അവൻ എന്ത് ചെയ്തു എന്നുള്ള തിരിച്ചറിവിലും വേണം നമ്മളവന് നന്ദി കരയേറ്റുവാൻ, സ്തുതി കരയേറ്റുവാൻ. ആ സ്തുതിയാണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ വിലപ്പോകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അവൻ നമ്മുടെ അവൻ വാഴുന്നു, അവൻ സ്തുതിക്ക് യോഗ്യൻ. അതുകൊണ്ട് അവൻ ആരാണെന്നും അവൻ എന്താണെന്നുള്ള തിരിച്ചറിവിൽ നമുക്ക് ദൈവത്തിന് സ്തോത്രം കരയേറ്റാൻ കഴിയണം. ഒന്ന്, അവൻ വാഴുന്നു, അവൻ എന്ത് ചെയ്യുന്നു? അവൻ ഭൂമിയെയും ഭൂതലത്തെയും മനുഷ്യരെയും അവൻ സംരക്ഷിക്കുന്നു. അവൻ്റെ നിയമമനുസരിച്ച് അവൻ സകലത്തെയും നിയന്ത്രിക്കുന്നു. ഹി റെയിൻസ് ദ ഹോൾ യൂണിവേഴ്സ്. അവൻ്റെ നിയമമനുസരിച്ച്, ആ നിയമം തെറ്റിച്ചാൽ ഒരു ഓർബിറ്റ് മാറി, ഓർബിറ്റിൽ ഒരു ചെറിയ ചലനം ഉണ്ടായാൽ പോകുന്നത് പോലെ അവൻ ഫിസിക്കൽ വേൾഡിൽ നിയമങ്ങളനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുന്നു. എന്നാൽ സ്പിരിച്വൽ വേൾഡിൽ അവൻ്റെ നിയമം എന്താണ്? വിശുദ്ധി, ഹോളിനെസ്. മറന്നു പോകരുത്. ഇനി ഞാൻ ചോദിക്കാൻ പോകുന്ന ചോദ്യം, ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നവനായ ദൈവം, ഈ പ്രപഞ്ചത്തെ മുഴുവൻ സംരക്ഷിക്കുന്നവനായ ദൈവം, നീതിമാനായ ഈ ദൈവം, അവൻ നീതിയോടുകൂടെ ന്യായം വിധിക്കുന്ന ഈ ദൈവം, സ്തുതിക്ക് യോഗ്യനായ ഈ ദൈവം നിങ്ങളെ വാഴുന്നുണ്ടോ? എല്ലാം നല്ല കാര്യങ്ങളാണ് ഇത് പറഞ്ഞത്. ഇതൊക്കെ നമ്മൾ പുറത്തോട്ട് നോക്കിയാണ് കണ്ടത്. അവൻ ഭൂമിയെ വാഴുന്നു, അവൻ ഭൂതലത്തെ വാഴുന്നു, അവൻ നക്ഷത്രങ്ങളെ ഉണ്ടാക്കി, അവൻ നക്ഷത്രങ്ങളെ വാഴുന്നു.